എനിക്കൊരു റിലേഷൻഷിപ്പൊന്നും സെറ്റാവില്ല. ഓക്കെ, ഇങ്ങനെ കുറേ റിലേഷൻഷിപ്പ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമെങ്കിലും, ബട്ട് സ്റ്റിൽ എൻ്റെ കേസ് വരുന്ന സമയത്ത് ഐ എം കൈൻഡ് ഓഫ് അൺലക്കി, ഐ എം കൈൻഡ് ഓഫ് സാഡ്, ഡിസ്പെറേറ്റ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. ഇന്ന് ഇന്നൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറയാനുള്ള റീസൺ, ഓഫ് കോഴ്സ് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ, ആ ഒരു മാജിക്കൽ തിങ്, യെസ്, ലവ് ഇറ്റ്സ് ഹാപ്പനിങ് ടു മീ. ഓക്കെ, നിങ്ങൾ മിക്കവാറും ലാസ്റ്റ് രണ്ട് എപ്പിസോഡ്സൊക്കെ കേട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. യെസ്, ഫൈനലി ഐ ഫൗണ്ട്, ഫൗണ്ടല്ല, ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെയാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ടോ ഈവൻ ഒരു പ്രപ്പോസൽ സീനോ ഒന്നും ഇല്ലാതെ തന്നെ ഇറ്റ് ഹാപ്പൻ ടു മീ. ഇല്ല, ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നെയിം റിവീൽ ചെയ്യാൻ പോകണില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് റിവീൽ ചെയ്താൽ അതിൻ്റെ ഒരു രസം അങ്ങോട്ട് പോകില്ലല്ലേ, ഞാൻ പറയാം, ബട്ട് ഇപ്പോൾ അല്ല. ഓക്കെ, യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആ ഒരു ഫേഴ്സ്റ്റ് മീറ്റിനെ കുറിച്ചിട്ടാണ്. ബിഫോർ ദാറ്റ് അവളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവൾ മോൾഡോവയാണ് പഠിക്കുന്നത്, നാട്ടിൽ കാലിക്കറ്റാണ് സ്ഥലം. ഓക്കെ, ഫൈൻ. അങ്ങനെ എൻ്റെ ഒരു റീൽ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്യണം. അപ്പോൾ ഫേഴ്സ്റ്റ് മെസ്സേജ് വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു യു ലവ് സമോൺ എന്നുള്ളതാണ്. ഞാനോ എന്നുള്ള തോട്ടൊക്കെയായിരുന്നു എനിക്ക് ആദ്യം എന്ന് പറയുന്നത്, കാരണം എനിക്കങ്ങനെ റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്കറിയാൻ പോലെ അതൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാനോ ഇല്ല എന്തേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേയ്സ് ഇങ്ങനെ കടന്നു പോവുകയാണ്. അവളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എന്തോ ഒരു കംഫേർട്ടാണ് എന്ന് പറയാം. ഇതുവരെ ഒരാളുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാതെ പല കാര്യങ്ങളും അവളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി. പല സ്വപ്നങ്ങളും നമ്മൾക്കിടയിൽ എന്താ പറയുക, സംസാര വിഷയങ്ങളായിട്ട് വന്നു എന്നുള്ളത്. ആൻഡ് യെസ്, ഒരു പ്രപ്പോസൽ സീനോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ അങ്ങനെ റിലേഷൻഷിപ്പിലായി എന്നുള്ളത്. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പേടി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടത്തിമറയത്ത് സീനാകുമോ എന്നുള്ളത് ആ ഒരു ഇതുകൊണ്ട് മാത്രമായിരുന്നു. യെസ്, റിലീജിയൻ വേറെ വേറെ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുക, അല്ല, നമ്മുടെ പേരൻസിന് ഓക്കെ ആവുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ മുകളിലായിട്ട് നമ്മൾക്കിടയിലുള്ള ബോണ്ട് ഭയങ്കരമായിട്ട് വളർന്നു എന്നുള്ളത്. ആൻഡ് അവൾക്ക് വെക്കേഷനാണ്, ഞാൻ നാട്ടിലേക്ക് വരികയാണ്. പക്ഷേ ആദ്യത്തെ ടിക്കറ്റ് എന്തോ ഇഷ്യൂസൊക്കെ വന്ന് ക്യാൻസലായി പോയി. പിന്നെ വീണ്ടും വീണ്ടും ടെൻഷൻ വരാൻ തുടങ്ങി. എന്താണ്, വരാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഞാനിലേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ 25th അവൾ അവിടുന്ന് കയറി, അല്ല, 25th കയറേണ്ടിയിരുന്നത്. പക്ഷേ ഫ്ലൈറ്റ് വീണ്ടും റീഷെഡ്യൂൾ ചെയ്തു, 26th റീഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ വീണ്ടും ടെൻഷൻ കൂടാനായിട്ട് തുടങ്ങി, കാരണം വരാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായി. പക്ഷേ എല്ലാം നല്ലപോലെ നടന്നു. എന്താണ്, എൻ്റെ അവൾ വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ ഇരിപ്പൊന്നും എന്താ പറയുക, ഉറക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തൊക്കെ ആയിരുന്നു. അയ്യോ, എത്തിയോ 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 എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുമല്ലോ. എന്തായാലും അവളുടെ പാരൻസ് അവിടെ എയർപോർട്ടിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ പോയി സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒന്ന് കാണുമെങ്കിലും വേണമെന്നുള്ള ഒരു തോട്ടൊക്കെ വരാറായിട്ട് തുടങ്ങി. അങ്ങനെ 26th എന്താണ് മെസ്സിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്താണ് നമ്മുടെ HR-ഉം മാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിങ്ങനെ, നീ പോയി കാണുന്നില്ലേന്ന് ചോദിച്ചു. HR ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ആ പോയി കാണണമല്ലോ, അപ്പോൾ എന്തായാലും കാണണമെന്നുള്ള തോട്ടായി. അങ്ങനെ നമ്മൾ വിചാരിച്ചു, ഓക്കെ, ബൈക്ക് എടുത്തിട്ട് പോവാം, അവിടെ നിന്ന് അത്രയേ ഉള്ളൂ, 30 kilometers എങ്ങാണ്ടേ ഉള്ളൂ, ഓക്കെ, ബൈക്ക് എടുത്തിട്ട് പോകാം എന്നുള്ള തോട്ടൊക്കെ ആയി. അപ്പോൾ പക്ഷേ രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് ഫുൾ മഴ നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ നേരെ വെതർ റിപ്പോർട്ട് എടുത്ത് നോക്കി. അപ്പോൾ ഫുൾ 90% കാണിക്കുന്നത്, അല്ലെ 90+ കാണിക്കുന്നത് ഈ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ പോയാലും മഴ പെയ്യും. അപ്പോൾ മൊത്തത്തിൽ സീനായി. ഞാനിങ്ങനെ ഓഫീസിലെത്തിയിട്ട് ഫുൾ ടെൻഷനായി, ബൈക്ക് എടുത്തിട്ട് പോലും നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു കാർ റെൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തു, റെൻ്റ് എ കാർ ഇൻ കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്തു, ലൈസൻസൊക്കെ അപ്ലോഡ് ചെയ്തു. ആ സമയത്താണ് ആസ്റ്റർ കയറി വരുന്നത്. ആസ്റ്ററിനോട് പറഞ്ഞു, എടാ, നിങ്ങൾക്ക് നമുക്ക് ഈ ഇന്ന് ഒരേട്ടൻ്റെ ഒരു കാറുണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ്റെ കാർ എടുത്തിട്ട് പോയാൽ പോരേ നമ്മൾ ചോദിച്ചു. അപ്പോൾ അത് ശരിയാണല്ലോ, അങ്ങനെ എടുത്തിട്ട് പോയാലോ. എൻ്റെ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ഓക്കെ, പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കി വെച്ച് നിന്നു. പിന്നെ ഈവനിങ് 5:30 ഇവിടെ നിന്ന് വിടാം എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. കാരണം എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും, നല്ല ബ്ലോക്ക് ഉണ്ടാവും, പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ട് അധികം ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മൾ 5:30 ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് പറയുന്നത്, അച്ഛൻ ദേ ഇവിടെ നാട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട്, ഐ മീൻ കാലിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു, അനിയത്തി വിളിച്ചിനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ അവർ എന്നെ കാണാനായിട്ട് വരികയാണ്, ഐ മീൻ ഓഫീസിലേക്ക് വരികയാണ്. മഴയുണ്ട്, 5:30 വിളിച്ചു, ഓക്കെ ഇവിടെ എത്താറായി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ 6 സമയത്താണ് അവർ വരുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു ഏട്ടനുണ്ടല്ലോ, ആ കാർ എടുക്കുന്ന ഏട്ടൻ. അപ്പോൾ ആ കാർ എടുക്കാനായിട്ട് ഏട്ടൻ ഇങ്ങനെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, അച്ഛന് ആ സമയം കിട്ടുമല്ലോ, അച്ഛനോട് സംസാരിക്കാം, എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു വിടാം എന്നുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു. പറഞ്ഞു വിടാം ഇൻ ദ സെൻസ് അവരിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പോകുമല്ലോ വീട്ടിലേക്ക്, അങ്ങനെ പറഞ്ഞു വിടാം എന്നുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു. പക്ഷേ അവർ സംസാരിച്ച് ഓക്കെ, അവർ സമയമായി എന്തായാലും, ഓക്കെ ഫൈൻ, അച്ഛനാണല്ലോ. അങ്ങനെ സംസാരിച്ചു. പിന്നെ കാർ എടുക്കാൻ പോയേട്ടനെ ആയിട്ടും തിരിച്ചു വന്നില്ല, സീനായി. എന്താ പറയുക, വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണ് പുള്ളിക്കാരൻ്റെ ഫോൺ ഇവിടെയായിരുന്നു. പോയിക്കൊണ്ടിരുന്ന വണ്ടി ഉണ്ടല്ലോ, ഐ മീൻ ഒരു ബൈക്ക് എടുത്തിട്ടാണ് നേരെ കാർ എടുക്കാനായിട്ട് പോകുന്നത്. ആ ബൈക്കിൽ എന്താണ് പെട്രോൾ തീർന്നു, സൈഡായി. ഫുൾ സീൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡ്രാമയായിരുന്നു. എന്താ പറയുക, ഇനി എങ്ങനെ പോയാലും എത്തില്ല. കാരണം 6:30 പോയി കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് നോക്കിയ സമയത്ത് 1.5 മണിക്കൂർ എങ്ങാണ്ടാണ് കാണിച്ചത് ഇവിടെ നിന്ന് കാലിക്കറ്റിലേക്ക് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല, ടൈം 1.5 മണിക്കൂറാണ് കാണിച്ചത്. 30 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ, പക്ഷേ ഫുള്ള് റെഡ് അത് കിടക്കാണ്, എല്ലായിടത്തും ബ്ലോക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആസ്റ്റിന് വിളിക്കുന്നുണ്ട്, ആസ്റ്റേ എവിടെ എത്തി, എന്താണ് കാര്യങ്ങൾ, ഏട്ടനെ വിളിച്ചോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആയിട്ട് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ സീനായി. എന്നിട്ട് നമ്മൾ വിചാരിച്ചു, ഓക്കെ ആസ്റ്റോ പറഞ്ഞു, എടാ നീ ഒരു ബൈക്ക് ഒപ്പിക്ക്, നമുക്ക് പോവാം. ഓക്കെ, നല്ല മഴയൊക്കെയാണ് പെയ്യുന്നത്, പിന്നെ പോരാത്ത നല്ല ട്രാഫിക്, ബ്ലോക്ക് മൊത്തം ബ്ലോക്കാണ് അവിടെയൊക്കെ, നമ്മുടെ ഫ്രണ്ടിൽ പോലും ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓക്കെ എന്തിപ്പോൾ ചെയ്യുക, എന്തായാലും പോയേ പറ്റുള്ളൂ. ഇത് നമ്മൾ പോകുന്ന സമയത്ത് 6:30 അപ്പോൾ എങ്ങനെ പോയാലും എത്തില്ല എന്നുള്ള തോട്ടൊക്കെ. പിന്നെ ഞാൻ ചോദിച്ചു, എടാ പോയി കാണാൻ പറ്റുമോ, എനിക്ക് കാണണം എന്ന് ഉറപ്പായ ആഗ്രഹമുണ്ട്, പക്ഷേ എടാ പോയി നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ പോയി നോക്കാം, യെസ് എന്തായാലും പോയി നോക്കണമല്ലോ, പോയി നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ 45 മിനിറ്റ്സ് നമ്മുടെ മുന്നിലുള്ളത്, 7:30 അവളുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്തണം. ഇവിടുന്ന് വിടുന്നത് 6:30, ഈ നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത് 1.5 മണിക്കൂർ അവിടത്തേക്ക്. 1.5 ഇങ്ങനെ കൂടിക്കൂടി വന്ന് അവിടുന്ന് ഇങ്ങനെ റെഡും കാര്യങ്ങളൊക്കെ കത്തിയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയല്ലോ അവിടെ എത്തി, മഴയും ബ്ലോക്കും എങ്ങനെയല്ലോ അവിടെ ഇടും, കയറി 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 അവിടെ എത്തി, ഐ മീൻ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയ സമയത്ത് അവളിങ്ങനെ ടെക്സ്റ്റ് ചെയ്തത്, അച്ചു ഞാൻ അച്ചു എന്നാണ് എന്നെ വിളിക്കുന്നത്, അച്ചു ഞാൻ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ടെക്സ്റ്റ് ചെയ്തു. ഓക്കെ അതെയോ എന്നൊക്കെ വിളിച്ചു, അവൾ എന്നെ വിളിച്ചു, കോൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ എയർപോർട്ടിലെത്തുന്നത്. എയർപോർട്ടിൽ എത്തിയിട്ട് ഇങ്ങനെ ഓടിയതാ ഫ്രണ്ടിലേക്ക് കൂടി, അവിടെ ഇങ്ങനെ ബൈക്ക് വെച്ച് ഇങ്ങനെ ഓടി നമ്മൾ ഡൊമസ്റ്റിക്കിൻ്റെ അറൈവലിൽ പോയി നിന്നു. ആ സമയത്ത് അവൾ പറഞ്ഞു, അപ്പോൾ പുറത്തുണ്ട് എന്നാണ് പറഞ്ഞത്, അപ്പോൾ നീ എവിടെയല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓഫീസിലാണ്, ഞാൻ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്, കളമറുകയാണ്. അതായത് നമുക്കറിയാമല്ലോ ഈ നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലാവും, എന്തായാലും പുറത്താണ് ഉള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്, അങ്ങനെ കള്ളം പറഞ്ഞു. അങ്ങനെ അവളുടെ പപ്പയുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഏകദേശം മാച്ച് ചെയ്ത് നോക്കുമ്പോൾ, ആ ഇതാണ് അവളുടെ പപ്പ. ഓക്കെ അങ്ങനെ അവളുടെ സൈഡിൽ പോയി നിന്നു, ഐ മീൻ അവരുടെ സൈഡിൽ പോയി നിന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐ കോൺടാക്റ്റൊക്കെ കൊടുത്തു. ആൻഡ് ഇനിയിപ്പോൾ എന്തായാലും ഇനി പപ്പ കാണുന്ന സമയത്ത് എന്നെ എന്തായാലും മനസ്സിലാക്കുന്ന ഉറപ്പാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ വരികയാണ്. അവളിങ്ങനെ എൻ്റെ ഫ്രണ്ടിലേക്ക് കൂടി ഇങ്ങനെ നടന്നുപോയി. അവളുടെ പപ്പേനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി. അവളുടെ പപ്പേനെ പോയിട്ട് ഹഗ് എന്നെയും എന്ന് പറയാം, ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് അവിടുന്ന് മാറി, കാരണം ഇനി ഇവളെന്നെ കാണാൻ പാടില്ലല്ലോ, ഇവളും കാണാൻ പാടില്ല, ഇവളുടെ പാരൻസ് കാണാൻ പാടില്ല. ഇവൾ കണ്ടാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ അടുത്തേക്ക് വരും, അപ്പോൾ ഇവളുടെ പാരൻസ് കാണും, ഫുൾ സീനാവും എന്നൊക്കെയുള്ള ഒരു തോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഓക്കെ അതെന്തായാലും പറ്റില്ല. അങ്ങനെ നമ്മൾ കണ്ട സന്തോഷത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം എന്തൊക്കെയോ ഞാനിങ്ങനെ ഫുൾ ടെൻഷൻ അടിച്ചിട്ട്. ആ ഒരു സമാധാനം ഉണ്ടല്ലോ, ആ ഒരു സമാധാനത്തിൽ, അതും ഇത്രയും ഡ്രാമ സീൻസൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തൂല എന്നൊക്കെ വിചാരിച്ചു തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ എത്തി. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ നൈസായിട്ട് മെല്ലെ ഇങ്ങനെ മാറിയിരുന്നു. അപ്പോൾ അവളെ പെട്ടെന്ന് അവൾ ഇറങ്ങിപ്പോയി, ഐ മീൻ ശരിക്കുള്ള വഴിയിൽ കൂടെയല്ല അവൾ ഇറങ്ങി, അപ്പുറത്തേക്ക് കൂടെയാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് കണ്ടില്ല, ഞാൻ വിചാരിച്ചു ഓക്കെ ഇവളെവിടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ആസ്റ്റർ പോയി നോക്കി, അപ്പോൾ പറഞ്ഞു ഇതേ ഒരു പുണ്ടോ ഉണ്ട്, ആ കാറിലാണ് പോയത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ അയ്യോ അങ്ങനെയാണല്ലോ മിസ്സായത്, എന്തായാലും സമാധാനമായി കാരണം കണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ സംസാരിച്ചു. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് ബ്ലോക്കാണ് മൊത്തം, റോഡിൽ മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആ കാറിനെ ഇങ്ങനെ ചേസ് ചെയ്യാനായിട്ട്, ഐ മീൻ ചേസ് ചെയ്യാനായിട്ട് എന്നല്ല, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങി, പക്ഷേ എവിടെയും കണ്ടില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തു അവളുടെ അടുത്ത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പപ്പ ഇങ്ങനെ ഷോർട്ട് കട്ട് എടുത്തു, യൂണിവേഴ്സിറ്റി വഴിയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അയ്യോ പണി കിട്ടിയല്ലോ, അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള തോട്ടൊക്കെ ആയി. അങ്ങനെ അവൾ പറഞ്ഞു, രാമനാട്ടുകര ആ വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ രാമനാട്ടുകര വഴിയാണല്ലേ. അപ്പോൾ ആസ്റ്റർ പറഞ്ഞു, നീ രാമനാട്ടുകരയിലേക്ക് മാപ്പിട്, നമുക്ക് അവിടത്തേക്ക് പോകാം ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഭയങ്കര ഡ്രാമയായിരുന്നു. പക്ഷേ അവൾ വേറെ ഏതോ വഴിയാണ് പോയത്, അവളെ വീട്ടിലെത്തിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോകുന്ന വഴിയിൽ അവൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, ഞാൻ പപ്പയുടെ അടുത്തെല്ലാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ മീൻ നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അവൾ പപ്പയുടെ അവളുടെ പപ്പയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയൊക്കെ ആയിരുന്നു, കാരണം അയ്യോ ഇവളെന്തിനാണ് ഈ ഫസ്റ്റ് ഡേ തന്നെ പോയി പറഞ്ഞത്, ഇനി എന്തെങ്കിലും സീൻ ഉണ്ടാവും എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. പിന്നെ അവൾ പറഞ്ഞു, ഓക്കെ പ്രശ്നമൊന്നുമില്ല, അപ്പം എല്ലാം ആലോചിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടി. അപ്പോൾ വിചാരിച്ചു, അയ്യോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എയർപോർട്ടിൽ പോയിട്ടുള്ള ഈ ഒളിച്ച് കളിയും അങ്ങനത്തെ ഡ്രാമയും സീനൊന്നും ആവശ്യമില്ലായിരുന്നു ഇവളോട് പറഞ്ഞിട്ടൊക്കെ പോവായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ വീട്ടിലെത്തി, അവൾ സേഫാണ്, ഓക്കെയാണ്. അങ്ങനെ രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞു. ആൻഡ് ഇന്ന് എന്നാണ് ഡേറ്റ്? ഇന്ന് 30th June, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അവൾ രാവിലെ എന്നെ വിളിച്ചു. ഓക്കെ, എല്ലാ ദിവസവും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ സംസാരിക്കും, എവിടെ എത്തി എന്നൊക്കെ സംസാരിക്കും. അപ്പം ഞാനിങ്ങനെ ഓഫീസിലേക്ക് വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിലെത്തിയ ആ ഒരു സമയത്ത് അവളിങ്ങനെ ചോദിച്ചു, എവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫീസിൽ ഇങ്ങനെ ഉണ്ട്, താഴെയുണ്ട്, ചേച്ചി വന്നില്ല, ഷട്ടർ ഓർന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്കാണ്. അപ്പോൾ അവൾ കോളിലുണ്ട്. അപ്പോൾ അവൾ പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഒരാളിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഞാൻ ഒരു സെക്കൻഡിലേക്ക് ഫ്രീസായി പോയി. എന്താ പറയുക, ഭയങ്കര സർപ്രൈസായി പോയി. കാരണം ഓക്കെ, ഞാൻ രാവിലെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ വൈകുന്നേരം കണ്ട് വരികയായിരിക്കും, അല്ലെങ്കിൽ ഓഫീസ് ടൈമിലൊക്കെ ആയിരിക്കും വരിക എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഇവൾ രാവിലെ തന്നെ കയറി വന്നു. അയ്യോ, എനിക്ക് ആകെ ടെൻഷനും, എന്താ പറയുക, ടെൻഷനല്ല, എനിക്ക് പെട്ടെന്ന് ഒരു ഞാൻ ഷോക്കായി പോയും സർപ്രൈസായി പോയി. അങ്ങനെ അവൾ എനിക്കൊരു സർപ്രൈസ് തന്നു. പിന്നെ നേരെ നമ്മുടെ ക്യാബിനിലേക്ക് വന്ന് നമ്മളിങ്ങനെ സംസാരിച്ചു. അങ്ങനെ അവൾ ഇറങ്ങിപ്പോയി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായ സംഭവങ്ങളൊക്കെയാണ് ഇത് നടന്നത്. കാരണം ഒന്നാമത് ഭയങ്കര ഡ്രാമയാണ് അവിടെ, ഈ അവിടെ അവളെ കാണാൻ പോയി ഫസ്റ്റ് ഡേ ഡ്രാമ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഭയങ്കര ഡ്രാമയായിരുന്നു. ആൻഡ് സത്യം പറഞ്ഞാൽ അവളുടെ ഒരു കറേജാണ്. കാരണം അവൾ ഇപ്പോഴും എടുത്ത്, അതും ഫേസ്റ്റ് ഡേ തന്നെ പോയി പറയാമെന്ന് പറയുമ്പോൾ, അയ്യോ, ഞാനോട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് തിങ്സ് ആർ ഫൈൻ. ആൻഡ് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, എന്താ പറയുക, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് എൻ്റെ ലൈഫിലേക്കുള്ള റിലേഷൻഷിപ്പ് കടന്നു വന്നു. ഐ മീൻ, ഞാൻ ഭയങ്കര അണ്ടിലൊക്കെയാണ്, ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നിന്ന സമയത്ത് എൻ്റെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പ് വന്നു. ആൻഡ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് തന്നെ. ആൻഡ് അവളും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പിലായി ആയിക്കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. അവളുടെ ഒരു ഡയലോഗാണ്, അതായത് അവളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഓക്കെ, അജോ, രണ്ടാൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു മൊമെൻറ്റിൽ നടന്നു പോകുന്നതിനിടയിൽ ഒരു മൊമെൻറ്റിൽ അവർക്ക് ഒരുമിച്ച് കൈപിടിച്ച് നടക്കാനായിട്ട് തോന്നുകയാണെന്നൊക്കെ. ഓക്കെ, ഞാനിത് ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, വാട്ടോ. രണ്ടാൾക്കാർ ഒരുമിച്ച് നടന്നു പോകുന്ന ആൾക്കാർ അവർ കൈപിടിച്ച് നടന്നു പോവുകയാണ്. പിന്നീട് അവർ ലൂക്കയിലെ ഒരു ഡയലോഗ് അയച്ചു തന്നു. അതായത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഇങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഐ മീൻ, ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ നാച്ചുറലായിട്ട് നടക്കണം എന്നുള്ളത്. യെസ്, അതേപോലെ നാച്ചുറലായിട്ട് നടന്നു. യെസ്, ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനുള്ളിൽ നിന്ന് വരില്ല എന്നാണ്. ഐ മീൻ, അങ്ങനെയായിരുന്നു എൻ്റെ എപ്പിസോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവളെ എനിക്ക് കാണാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവളെ അത് കേട്ടിട്ട് എങ്ങ് വരുമല്ലോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അങ്ങനെയല്ല, രാവിലെ തന്നെ എനിക്ക് സർപ്രൈസ് വന്നിട്ട് പോയി. ആൻഡ് യെസ്, അങ്ങനെയായിരുന്നു എൻ്റെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ എനിക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ട്, അതായത് അക്ഷയ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. യെസ്, ഇതാണ് എൻ്റെ റിലേഷൻഷിപ്പ്, അത് ഇപ്പോഴാണ് സംഭവിച്ചത്, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നു. യെസ്, ആ ഒരു കാര്യം ബാലൻസ് ആയി. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു എപ്പിസോഡ് ഈ ഒരു കുറച്ച് ലെങ്ത് ആയി പോയി തോന്നുന്നല്ലേ. ഓക്കെ, ഫൈൻ, വാട്ട് എവർ, എന്തായാലും എൻ്റെ സ്റ്റോറിയാണല്ലോ. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ലാഗൊക്കെ ഉണ്ടാവും, ചെറിയ ഡ്രാമയൊക്കെ ഉണ്ടാവും. ചെറിയ ഡ്രാമയല്ല, നല്ല ഡ്രാമയൊക്കെ ഉണ്ടാവും. എൻ്റെ ലൈഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രാമ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഐ മീൻ, സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതലുള്ള അക്ഷയ പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.